ഓം ശാന്തി. 31/12/2025 പ്രഭാതമുരളി, മധുബൻ. മധുരമായ കുട്ടികളെ, മധുബൻ പരമപവിത്രമായ ബാബയുടെ വീടാണ്. ഇവിടെ നിങ്ങൾ ഒരു തരത്തിലുമുള്ള പതിതരെയും കൊണ്ടുവരാൻ സാധിക്കില്ല. ചോദ്യം: ഈ ഈശ്വരീയ മിഷനിൽ ആരാണോ ഉറച്ച നിശ്ചയ ബുദ്ധികളായ കുട്ടികൾ, അവരുടെ അടയാളം എന്തായിരിക്കും? ഉത്തരം: 1. അവർ നിന്ദാസ്തുതി, എല്ലാത്തിലും ക്ഷമയോടെയിരിക്കും. 2. ക്രോധിക്കില്ല. 3. ആരെയും ദേഹമാണെന്ന ദൃഷ്ടിയോടുകൂടി കാണില്ല. ആത്മാവിനെ മാത്രമേ നോക്കുകയുള്ളൂ, ആത്മാവാണെന്ന് മനസ്സിലാക്കി സംസാരിക്കും. 4. സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കഴിഞ്ഞുകൊണ്ടും കമലപുഷ്പ സമാനം പവിത്രമായി ജീവിക്കും. 5. ഒരു പ്രകാരത്തിലുമുള്ള ഇച്ഛയും വെക്കില്ല. ഗീതം: എന്തുകൊണ്ട് കത്തിയെരിഞ്ഞുകൂടാ ഈയാം പാറ്റേ. ഓം ശാന്തി. ആത്മീയ കുട്ടികളെ പ്രതി ആത്മീയ അച്ഛൻ മനസ്സിലാക്കി തരികയാണ്. അർത്ഥം: ഭഗവാൻ ആത്മീയ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയാണ്. സാധാരണ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ആത്മീയ വിദ്യാർത്ഥികളെന്ന് പറയില്ല. അവർ ആസുരീയ വികാരി സമ്പ്രദായത്തിലുള്ളവരാണ്. മുൻപ് നിങ്ങളും ആസുരിയം അഥവാ രാവണ സമ്പ്രദായത്തിലുള്ളവരുമായിരുന്നു. ഇപ്പോൾ രാമരാജ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടി 5 വികാരങ്ങളാകുന്ന രാവണന്റെ മേൽ വിജയം പ്രാപ്തമാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്. ഈ ജ്ഞാനം ആരാണോ പ്രാപ്തമാക്കാത്തത്, അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, നിങ്ങൾ രാവണരാജ്യത്തിലാണ്. അവർ സ്വയം മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ മിത്രസംബന്ധികളോടെല്ലാം പറയുകയാണ്, ഞങ്ങളെ പരിധിയില്ലാത്ത ബാബയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് നിശ്ചയമുണ്ടാകുന്നു എന്നല്ല. എത്ര തന്നെ പിതാവാണെന്നും അല്ല ഭഗവാനാണെന്നും പറഞ്ഞാലും നിശ്ചയം വരുന്നില്ല. പുതിയവർക്ക് ഇവിടെ വരാനുള്ള നിയമമില്ല. കത്തില്ലാതെയോ ചോദിക്കാതെയോ ആർക്കും ഇവിടെ വരാനും സാധിക്കില്ല. എന്നാൽ ചിലപ്പോഴെല്ലാം ആരെങ്കിലും വരും. ഇതും നിയമം ലംഘിക്കുന്നതിന് തുല്യമാണ്. ഓരോരുത്തരുടെയും പൂർണ്ണ വിവരങ്ങളും പേരും ചോദിച്ച് എഴുതി വെക്കണം. ഇവരെ പറഞ്ഞയക്കട്ടെ, അപ്പോൾ ബാബ പറയും പറഞ്ഞുവിടൂ എന്ന്. അഥവാ ആസുരീയ പതീതമായ ലോകത്തിന്റെ വിദ്യാർത്ഥികളാണെങ്കിൽ ബാബ മനസ്സിലാക്കിക്കൊടുക്കും. ആ പഠിപ്പ് വികാരിയും പതീതരുമാണ് പഠിപ്പിക്കുന്നതെന്ന്. ഇത് ഈശ്വരനാണ് പഠിപ്പിക്കുന്നത്. ലോകത്തിലെ പഠിപ്പിലൂടെ കാലണക്കുള്ള പദവിയാണ് ലഭിക്കുന്നത്. ചിലരൊക്കെ വലിയ പരീക്ഷയെല്ലാം പാസ്സാകാറുണ്ട്. പിന്നീടവർ എത്ര നാൾ സമ്പാദിച്ചുകൊണ്ടിരിക്കും? വിനാശം മുന്നിൽ നിൽക്കുകയാണ്. പ്രകൃതിക്ഷോഭങ്ങളെല്ലാം വരാനിരിക്കുകയാണ്. ഇതും നിങ്ങളാണ് മനസ്സിലാക്കുന്നത്. ആരാണോ മനസ്സിലാക്കാത്തവർ, അവരെ പുറത്ത് വിസിറ്റിംഗ് റൂമിലിരുത്തി വേണം പറഞ്ഞുകൊടുക്കാൻ. ഇതാണ് ഈശ്വരീയ പഠിപ്പ്. ഇതിൽ നിശ്ചയ ബുദ്ധികളായവർ മാത്രമേ വിജയിക്കുകയുള്ളൂ. അർത്ഥം: വിശ്വത്തിൽ രാജ്യം ഭരിക്കുകയുള്ളൂ. രാവണ സമ്പ്രദായത്തിലുള്ളവർക്ക് ഈ കാര്യം അറിയില്ല. ഇതിൽ വളരെ ശ്രദ്ധ വേണം. അനുവാദമില്ലാതെ ആർക്കും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ഇത് ചുറ്റിക്കറങ്ങാനുള്ള സ്ഥലമല്ല. കുറച്ചു സമയം കഴിഞ്ഞാൽ നിയമങ്ങൾ കടുത്തതായി മാറും. എന്തുകൊണ്ടെന്നാൽ ഇത് പവിത്രത്തിലും പവിത്രമായ സ്ഥലമാണ്. ശിവബാബയെ ഇന്ദ്രനെന്നും പറയാറുണ്ടല്ലോ. ഇത് ഇന്ദ്രസഭയാണ്. 9 രത്നങ്ങളുടെ മോതിരവും അണിയാറുണ്ടല്ലോ. ആ രത്നങ്ങളിൽ ഇന്ദ്രനീലമെന്നും മരതകമെന്നും മാണിക്യമെന്നും പേരുള്ളതുണ്ട്. ഇങ്ങനെയാണ് പേര് ഇട്ടിരിക്കുന്നത്. മാലാഖമാർക്കും ഈ പേരുണ്ടല്ലോ. നിങ്ങൾ മാലാഖമാർ പറക്കുന്ന ആത്മാക്കളാണ്. നിങ്ങളെക്കുറിച്ച് തന്നെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യർ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. മോതിരത്തിൽ രത്നങ്ങൾ പതിപ്പിക്കുമ്പോൾ അതിൽ ചിലത് പുഷ്യരാഗം, ഇന്ദ്രനീലം, മരതകം എന്നീ പേരുകളുണ്ട്. ചിലതിന്റെ വില 1000 രൂപയാണെങ്കിൽ മറ്റ് ചിലതിന്റെ വില 10-20 രൂപയാണ്. കുട്ടികളും നമ്പർ വൈസാണ്. ചിലർ പഠിച്ച് അധികാരിയായി മാറുന്നു, ചിലർ പഠിച്ച് ദാസദാസിമാരായി മാറുന്നു. രാജധാനി സ്ഥാപിക്കുകയല്ലേ, അതിനാൽ ബാബയിരുന്ന് പഠിപ്പിക്കുകയാണ്. ഇന്ദ്രനെന്നും ബാബയെ തന്നെയാണ് പറയുന്നത്. ഇത് ജ്ഞാനവർഷമാണ്. ജ്ഞാനം ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. നിങ്ങളുടെ ലക്ഷ്യം തന്നെ ഇതാണ്. അഥവാ ഈശ്വരനാണ് പഠിപ്പിക്കുന്നതെന്ന നിശ്ചയമുണ്ടാവുകയാണെങ്കിൽ പിന്നെ അവർ പഠിപ്പ് ഉപേക്ഷിക്കില്ല. കല്ല് ബുദ്ധികളായവർക്ക് ഒരിക്കലും അമ്പ് തറക്കില്ല. പോകെ പോകെ പിന്നീട് വീണുപോകുന്നു. 5 വികാരങ്ങൾ പകുതി കൽപ്പത്തിലെ ശത്രുക്കളാണ്. മായ ദേഹാഭിമാനത്തിൽ കൊണ്ടുവന്ന് പ്രഹരിക്കുന്നു. പിന്നീട് ആശ്ചര്യത്തോടെ കേൾക്കും, പറഞ്ഞുകൊടുക്കും, ഓടിപ്പോവുകയും ചെയ്യുന്നു. മായ വളരെ ബലവാനാണ്. ഒരടിയിൽ തന്നെ താഴെ വീഴ്ത്തുന്നു. ഞാൻ ഒരിക്കലും വീഴില്ല എന്ന് കരുതുന്നു. എന്നാൽ മായ അടിച്ചു താഴെ വീഴ്ത്തും. ഇവിടെ സ്ത്രീയും പുരുഷനും രണ്ടുപേരും പവിത്രമായി മാറുന്നു. ഈശ്വരനല്ലാതെ മറ്റാർക്കും പവിത്രമാക്കി മാറ്റാൻ സാധിക്കില്ല. ഇതാണ് ഈശ്വരീയ ദൗത്യം. ബാബയെ തോണിക്കാരനെന്നും പറയാറുണ്ട്. നിങ്ങളാണ് തോണി. തോണിക്കാരനായ ബാബ വരുന്നു എല്ലാവരുടെയും തോണി അക്കരെ എത്തിക്കാൻ. പറയാറുണ്ട്, സത്യത്തിന്റെ തോണി ആടും ഉലയും, എന്നാൽ മുങ്ങിപ്പോകില്ല എന്ന്. എത്രയധികം മഠങ്ങളും ആശ്രമങ്ങളുമാണ് ഉള്ളത്. ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും യുദ്ധം പോലെയാണ്. ചിലപ്പോൾ ഭക്തിയുടെ വിജയമുണ്ടാകുന്നു, എന്നാൽ അവസാനം ജ്ഞാനത്തിന്റെ വിജയമായിരിക്കും ഉണ്ടാകുക. ഭക്തിയുടെ വശത്തേക്ക് നോക്കൂ, എത്ര വലിയ വലിയ യോദ്ധാക്കളാണ്. ജ്ഞാനമാർഗത്തിലും എത്ര വലിയ വലിയ യോദ്ധാക്കളാണ്. അർജുനനെന്നും ഭീമനെന്നും പേരിട്ടിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം കഥകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. മഹിമ നിങ്ങളുടേത് തന്നെയാണ്. ഇപ്പോൾ ഹീറോ ഹീറോയിന്റെ പാർട്ട് നിങ്ങളാണ് അഭിനയിക്കുന്നത്. ഈ സമയം തന്നെയാണ് യുദ്ധമുണ്ടാകുന്നത്. ഈ കാര്യങ്ങൾ അല്പം പോലും മനസ്സിലാക്കാത്തവർ നിങ്ങളിലും ഒരുപാട് പേരുണ്ട്. നല്ല നല്ല കുട്ടികൾക്ക് മാത്രമേ അമ്പ് പോലെ തറയ്ക്കുകയുള്ളൂ. 3-ാം തരക്കാർക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കില്ല. ദിവസം തോറും വളരെ കടുത്ത നിയമങ്ങളായിക്കൊണ്ടേയിരിക്കും. ആരാണോ ഒന്നും മനസ്സിലാക്കാത്ത കല്ലുബുദ്ധികൾ, അവർ ഇവിടെ ഇരിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഈ ഹാൾ പരമപവിത്രമാണ്. പോപ്പിനെ പവിത്രമെന്ന് പറയുന്നു. പിതാവായ ബാബ പരമപവിത്രമാണ്. ബാബ പറയുന്നു, ഇവരുടെ എല്ലാം മംഗളം എനിക്ക് ചെയ്യണം. ഇതെല്ലാം വിനാശമാകാൻ പോവുകയാണ്. ഇതും എല്ലാവരും മനസ്സിലാക്കുന്നില്ല. കേൾക്കുന്നുണ്ടെങ്കിലും ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുന്നു. ധാരണ ചെയ്യുന്നില്ല, ചെയ്യിപ്പിക്കുന്നുമില്ല. ഇങ്ങനെ ചെവി കേൾക്കാത്തവരും സംസാരിക്കാൻ സാധിക്കാത്തവരും ഒരുപാട് പേരുണ്ട്. ബാബ പറയുന്നു, മോശമായതൊന്നും കേൾക്കരുത്. മനുഷ്യർ ഇതിന് കുരങ്ങന്റെ ചിത്രമാണ് കാണിക്കുന്നത്. എന്നാൽ ഇത് മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ഈ സമയം മനുഷ്യൻ കുരങ്ങനേക്കാളും മോശമാണ്. നാരദന്റെ കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. നാരദനോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മുഖമൊന്ന് നോക്കൂ, 5 വികാരങ്ങൾ ഉള്ളിൽ ഇല്ലല്ലോ. സാക്ഷാത്കാരം ഉണ്ടാകുന്നത് പോലെ ഹനുമാന്റെയും സാക്ഷാത്കാരം ഉണ്ടാകാറുണ്ടല്ലോ. ബാബ പറയുന്നു, കൽപ്പകൽപ്പം ഈ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. സത്യുഗത്തിൽ ഈ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഈ പഴയ ലോകം തന്നെ വിനാശമാകും. ഉറച്ച നിശ്ചയ ബുദ്ധിയുള്ളവർ ആരാണോ അവർ മനസ്സിലാക്കുന്നു, കൽപ്പം മുൻപും നമ്മൾ ഈ രാജ്യം ഭരിച്ചിരുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യൂ. ഒരു നിയമവിരുദ്ധമായ കർമ്മവും ചെയ്യരുത്. നിന്ദയിലും സ്തുതിയിലുമെല്ലാം ക്ഷമ ധാരണ ചെയ്യണം. ക്രോധമുണ്ടാകാൻ പാടില്ല. നിങ്ങൾ എത്ര ഉയർന്ന വിദ്യാർത്ഥികളാണ്! ഭഗവാനാകുന്ന ബാബ പഠിപ്പിക്കുകയാണ്, സ്വയം ഭഗവാൻ വന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ടും എത്ര കുട്ടികളാണ് മറന്നുപോകുന്നത്! എന്തുകൊണ്ടെന്നാൽ സാധാരണ ശരീരമാണല്ലോ. ബാബ പറയുന്നു, ദേഹധാരിയെ നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഉയരാൻ സാധിക്കില്ല. ആത്മാവിനെ നോക്കൂ. ആത്മാവ് ഭ്രൂമധ്യത്തിലാണ് വസിക്കുന്നത്. ആത്മാവാണ് കേട്ടതിനു ശേഷം തലയാട്ടുന്നത്. എപ്പോഴും ആത്മാവിനോട് സംസാരിക്കൂ. നിങ്ങൾ ആത്മാവ് ഈ ശരീരമാകുന്ന സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. നിങ്ങൾ തമോ പ്രധാനമായിരിക്കുന്നു, ഇപ്പോൾ സതോ പ്രധാനമായി മാറൂ. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ ദേഹബോധം ഇല്ലാതാകും. പകുതി കൽപ്പത്തിലെ ദേഹാഭിമാനമുണ്ട്. ഈ സമയം എല്ലാവരും ദേഹാഭിമാനികളാണ്. ഇപ്പോൾ ബാബ പറയുന്നു, ദേഹി അഭിമാനിയായി മാറൂ. ആത്മാവ് തന്നെയാണ് എല്ലാം ധാരണ ചെയ്യുന്നത്. കഴിക്കുന്നതും കുടിക്കുന്നതുമെല്ലാം ആത്മാവാണ് ചെയ്യുന്നത്. ബാബയെ അഭോക്താവെന്നാണ് പറയുന്നത്. ബാബ നിരാകാരനാണ്. ഈ ശരീരധാരി, അതായത് ബ്രഹ്മാവാണ് എല്ലാം ചെയ്യുന്നത്. ബാബ ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നില്ല. കാരണം ബാബ അഭോക്താവാണ്. ഇതാണ് പിന്നീട് ലോകത്തുള്ളവർ കോപ്പി ചെയ്യുന്നത്. എത്ര പേരെയാണ് പറ്റിക്കുന്നത്! നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ മുഴുവൻ ജ്ഞാനവുമുണ്ട്. കൽപ്പം മുൻപ് ആരാണോ മനസ്സിലാക്കിയിരുന്നത്, അവർ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് വന്ന് കൽപ്പകൽപ്പം നിങ്ങളെ പഠിപ്പിക്കുന്നതും സാക്ഷിയായി കാണുന്നതും. നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് എന്താണോ പഠിച്ചത് അത് മാത്രം പഠിക്കും. സമയമെടുക്കും. കലിയുഗം ഇപ്പോൾ 40,000 വർഷം ബാക്കിയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഘോര അന്ധകാരത്തിലല്ലേ? ഇതിനെ അജ്ഞതയുടെ അന്ധകാരമെന്നാണ് പറയുന്നത്. ഭക്തിമാർഗവും ജ്ഞാനമാർഗവും തമ്മിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇതും മനസ്സിലാക്കേണ്ട കാര്യമാണ്. കുട്ടികൾ വളരെ സന്തോഷത്തിൽ ലയിച്ചിരിക്കണം. എല്ലാമുണ്ട്, ഒരാഗ്രഹവുമില്ല. കൽപ്പം മുൻപത്തെ പോലെ നമ്മുടെ എല്ലാ മനോകാമനകളും പൂർത്തിയാകുകയാണ് എന്നറിയാം. അതിനാൽ വയറ് നിറഞ്ഞിരിക്കും. ജ്ഞാനമില്ലാത്തവർക്ക് വയറ് നിറഞ്ഞിരിക്കില്ലല്ലോ. പറയാറുണ്ട്, സന്തോഷം പോലൊരു ഔഷധമില്ല എന്ന്. ജന്മജന്മാന്തരത്തിന്റെ രാജ്യഭാഗ്യം ലഭിക്കുന്നു. ദാസദാസിയായി മാറുന്നവർക്ക് ഇത്രയും സന്തോഷം ഉണ്ടായിരിക്കുകയില്ല. പൂർണമായി മഹാവീരന്മാരായി മാറണം. മായയ്ക്ക് ഇളക്കാൻ സാധിക്കരുത്. ബാബ പറയുന്നു, കണ്ണുകളെ വളരെ സംരക്ഷിക്കണം. ക്രിമിനൽ ദൃഷ്ടി പോകരുത്. പത്നിയെ കാണുമ്പോൾ ചഞ്ചലമാകുന്നു. നിങ്ങൾ സഹോദരി സഹോദരനും കുമാരി കുമാരന്മാരുമല്ലേ? പിന്നീട് കർമ്മേന്ദ്രിയങ്ങൾ എന്തിനാണ് ചഞ്ചലമാകുന്നത്? വലിയ വലിയ ലക്ഷാധിപതികളെയും കോടിപതികളെയും പോലും മായ ഇല്ലാതാക്കുന്നു. പാവപ്പെട്ടവരെയും മായ തീർത്ഥം പ്രഹരിക്കുന്നു. പിന്നീട് പറയുന്നു, ബാബ ഞങ്ങളെ തള്ളിയിട്ടു എന്ന്. അല്ല കുട്ടികളെ, 10 വർഷത്തിനു ശേഷവും തോറ്റുപോയോ? അങ്ങനെ പാതാളത്തിലേക്ക് വീണുപോയി. ഉള്ളിന്റെ ഉള്ളിൽ മനസ്സിലാക്കുന്നു ഇവരുടെ അവസ്ഥ എങ്ങനെയുള്ളതാണ് എന്ന്. ചിലർ വളരെ നല്ല സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. കന്യകമാർ ഭീഷ്മ പിതാമഹനെ അമ്പെയ്തില്ലേ? ഗീതയിൽ അല്പമെല്ലാമുണ്ട്. ഇത് ഭഗവാനു വാചായാണ്. അഥവാ കൃഷ്ണനാകുന്ന ഭഗവാനാണ് ഗീത കേൾപ്പിച്ചതെങ്കിൽ പിന്നീട് ഇങ്ങനെ എന്തുകൊണ്ടാണ് പറയുന്നത്? ഞാൻ എന്താണോ എങ്ങനെയാണോ എന്നത് ചുരുക്കം പേർ മാത്രമേ അറിയുന്നുള്ളൂ എന്ന്. അഥവാ കൃഷ്ണൻ ഇവിടെയുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക എന്ന് പോലും അറിയില്ല. കൃഷ്ണന്റെ ശരീരം സത്യയുഗത്തിലുള്ളതാണ്. ഇതും മനസ്സിലാക്കുന്നില്ല. കൃഷ്ണന്റെ അനേക ജന്മങ്ങളുടെ അവസാന ശരീരത്തിലാണ് ഞാൻ പ്രവേശിക്കുന്നത്. കൃഷ്ണനു മുന്നിൽ എല്ലാവരും പെട്ടെന്ന് ഓടിവരും. പോപ്പ് മുതലായവർ വരുമ്പോൾ എത്ര ആൾക്കൂട്ടമാണ് പോകുന്നത്. ഈ സമയം എല്ലാവരും പതിതരും തമോ പ്രധാനവുമാണെന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നില്ലല്ലോ. പറയുന്നുണ്ട് അലയോ പതിത പാവന വരൂ എന്ന്. എന്നാൽ നമ്മൾ പതിതരാണെന്ന് മനസ്സിലാക്കുന്നില്ല. കുട്ടികൾക്ക് ബാബ എത്ര നല്ല രീതിയിലാണ് മനസ്സിലാക്കി തരുന്നത്. എല്ലാ സെന്ററുകളിലുമുള്ള വിശേഷപ്പെട്ട കുട്ടികളുടെ അടുത്തേക്ക് ബാബയുടെ ബുദ്ധി പോകുന്നുണ്ട്. കൂടുതൽ വിശേഷപ്പെട്ട കുട്ടികൾ ഇവിടെയുള്ളപ്പോൾ ഇവിടെ നോക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ പുറമേയുള്ള കുട്ടികളെ ഓർമ്മിക്കേണ്ടി വരുന്നു. അവരുടെ മുന്നിൽ ജ്ഞാനത്തിന്റെ നൃത്തം ആടുന്നു. കൂടുതലും ജ്ഞാനികളായ ആത്മാക്കളാണെങ്കിൽ ആനന്ദമുണ്ടാകുന്നു. കുട്ടികളുടെ മേൽ എത്ര അത്യാചാരമാണ് ഉണ്ടാകുന്നത്. ഓരോ കൽപ്പത്തിലും സഹിക്കേണ്ടി വരുന്നു. ജ്ഞാനത്തിൽ വരുന്നതിലൂടെ പിന്നീട് ഭക്തിയും വിട്ടുപോകുന്നു. നോക്കൂ, വീട്ടിൽ ക്ഷേത്രമുണ്ട്. പതിയും പത്നിയും രണ്ടുപേരും ഭക്തി ചെയ്യുന്നു. സ്ത്രീക്ക് ജ്ഞാനത്തിന്റെ ആകർഷണം വന്ന് ഭക്തി ഉപേക്ഷിക്കുകയാണെങ്കിൽ എത്ര ബഹളമുണ്ടാക്കുന്നു. വികാരത്തിലും പോകുന്നില്ല, ശാസ്ത്രങ്ങളും പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബഹളമുണ്ടാകുമല്ലോ. ഇതിൽ ഒരുപാട് വിഘ്നങ്ങൾ ഉണ്ടാകുന്നു. മറ്റ് സത്സംഗങ്ങളിലേക്ക് പോകുന്നതിൽ വിലക്കാറില്ല. ഇവിടെ പവിത്രതയുടെ കാര്യമാണ്. പുരുഷന്മാർക്കിരിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കാട്ടിലേക്ക് പോകുന്നു. സ്ത്രീകൾ എവിടേക്ക് പോകും? സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് അവർ നരകത്തിന്റെ വാതിലാണ് എന്നാണ്. ബാബ പറയുന്നു, സ്ത്രീ എന്നുള്ളത് സ്വർഗത്തിന്റെ വാതിലാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ സ്വർഗം സ്ഥാപിക്കുന്നു. ഇതിനു മുൻപ് നരകത്തിന്റെ വാതിലായിരുന്നു, ഇപ്പോൾ സ്വർഗം സ്ഥാപിക്കപ്പെടുന്നു. സത്യുഗം സ്വർഗത്തിന്റെ വാതിലാണ്, കലിയുഗമാണ് നരകത്തിന്റെ വാതിൽ. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾ കുട്ടികളും നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചാണ് മനസ്സിലാക്കുന്നത്. പവിത്രമായി ഇരിക്കുന്നുണ്ട്. എന്നാൽ ജ്ഞാനത്തിന്റെ ധാരണ നമ്പർ വൈസായിയാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ കുടുംബത്തിൽ നിന്ന് മാറി ഇവിടെ, അതായത് സെന്ററിൽ വന്നിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കി തരുന്നു, ഗൃഹസ്ഥത്തിൽ കഴിയണം. അവർക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇവിടെ താമസിക്കുന്നവർക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അതിനാൽ ബാബ പറയുന്നു, താമര പുഷ്പത്തിന് സമാനം ഗൃഹസ്ഥത്തിൽ കഴിഞ്ഞുകൊണ്ടും പവിത്രമായി മാറൂ. അതും ഈ അവസാന ജന്മത്തിന്റെ കാര്യമാണ്. ഗൃഹസ്ഥത്തിൽ കഴിഞ്ഞുകൊണ്ടും സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ആത്മാവ് തന്നെയാണ് കേൾക്കുന്നത്, ആത്മാവ് തന്നെയാണ് പതീതമായി മാറിയത്, ആത്മാവ് തന്നെയാണ് ജന്മജന്മാന്തരങ്ങളായി ഭിന്ന ഭിന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് വന്നത്. ഇപ്പോൾ നമ്മൾ ആത്മാക്കൾക്ക് തിരിച്ചു പോകണം, ബാബയോട് യോഗം വയ്ക്കണം. മുഖ്യ കാര്യം ഇതാണ്. ബാബ പറയുന്നു, ഞാൻ ആത്മാക്കളോടാണ് സംസാരിക്കുന്നത്. ആത്മാവ് ഭ്രൂമധ്യത്തിലാണ് വസിക്കുന്നത്, ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെയാണ് കേൾക്കുന്നത്. ആത്മാവ് ഈ ശരീരത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ജഡമാകുന്നു. ബാബ എത്ര അത്ഭുതകരമായ ജ്ഞാനമാണ് നൽകുന്നത്! പരമാത്മാവിനല്ലാതെ മറ്റാർക്കും ഈ കാര്യം മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. സന്യാസിമാരൊന്നും ആത്മാവിനെ കാണുന്നില്ല. അവർ ആത്മാവിനെ പരമാത്മാവാണെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കൂട്ടർ പറയുന്നു, ആത്മാവിൽ ഒന്നും പതിയുന്നില്ല എന്ന്. ശരീരത്തെ വൃത്തിയാക്കാൻ ഗംഗയിൽ പോകുന്നു. ആത്മാവ് തന്നെയാണ് പതീതമായി മാറുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. ആത്മാവ് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ബാബ മനസ്സിലാക്കി തന്നുകൊണ്ടേയിരിക്കുന്നു, ഇങ്ങനെ മനസ്സിലാക്കരുത്, ഞാൻ ഇന്നയാളാണ്, ഇവർ അന്നയാളാണ്. അല്ല, എല്ലാവരും ആത്മാക്കളാണ്. ജാതി മത ഭേദം ഒന്നുമില്ലാതെ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഗവൺമെന്റ് ഒരു ധർമ്മത്തിനെയും അംഗീകരിക്കുന്നില്ല. എല്ലാ ധർമ്മങ്ങളും ദേഹത്തിന്റേതാണ്. എന്നാൽ എല്ലാ ആത്മാക്കളുടെയും പിതാവ് ഒരു ബാബ തന്നെയാണ്. നോക്കേണ്ടതും ആത്മാവിനെ തന്നെയാണ്. എല്ലാ ആത്മാക്കളുടെയും സ്വധർമ്മം ശാന്തിയാണ്. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, പ്രയോജനമില്ലാത്ത കാര്യം ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയണം. മോശമായതൊന്നും കേൾക്കരുത്. ബാബ നൽകുന്ന ശിക്ഷണങ്ങളെ ധാരണ ചെയ്യണം. രണ്ട്, ഒരു പരിധിയുള്ള ആഗ്രഹവും വെക്കരുത്. കണ്ണുകളെ വളരെയധികം സംരക്ഷിക്കണം. ക്രിമിനൽ ദൃഷ്ടി ഉണ്ടാകരുത്. ഒരു കർമ്മേന്ദ്രിയങ്ങളും ചഞ്ചലമാകരുത്. സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കണം. വരദാനം: മായയുടെ കളിയെ സാക്ഷിയായി കാണുന്ന സദാ നിർഭയ മായാജീതായി ഭവിക്കട്ടെ. സമയം പ്രതി സമയം താങ്കൾ കുട്ടികളുടെ സ്ഥിതി മുന്നേറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇനി മായയുടെ യുദ്ധം ഉണ്ടാകാൻ പാടില്ല. മായ നമസ്കരിക്കാൻ വന്നതാണ്, യുദ്ധം ചെയ്യാനല്ല. അഥവാ മായ വന്നാൽ ഇതിനെ കളിയെന്ന് മനസ്സിലാക്കി കാണൂ. ഇങ്ങനെ അനുഭവമാകണം. സാക്ഷിയായി പരിധിയുള്ള ഡ്രാമ കാണുകയാണ്. മായയുടെ എങ്ങനെയുള്ള വിക്രാള രൂപമാകട്ടെ, താങ്കൾ അതിനെ കളിപ്പാട്ടമായി കളിയായി കരുതി കാണൂ. എങ്കിൽ വളരെ രസമുണ്ടാകും. പിന്നെ അതിൽ നിന്ന് ഭയക്കുകയോ പരിഭ്രമിക്കുകയോ ഇല്ല. ഏത് കുട്ടികളാണോ സദാ കളിക്കാരായി സാക്ഷിയായി മായയുടെ കളി കാണുന്നത്, അവർ സദാ നിർഭയരും മായാജീത്തുമായി മാറുന്നു. സ്ലോഗൻ: ക്രോധത്തിന് സമീപം പോലും വരാൻ കഴിയാത്ത തരത്തിൽ സ്നേഹത്തിന്റെ സാഗരമാകൂ. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവുമാകുന്നതിന്റെ ധ്വനി മുഴക്കൂ. കർമാതീതമർത്ഥം കർമ്മത്തിന് അധീനമല്ല, കർമ്മങ്ങളുടെ പാരതന്ത്ര്യമില്ല. സ്വതന്ത്രമായി കർമ്മേന്ദ്രിയങ്ങളാൽ കർമ്മം ചെയ്യിക്കൂ. മഹിമയുള്ളതുപോലെ ചെയ്യുമ്പോഴും ആ കർത്താവ് സംബന്ധ സമ്പർക്കം കഴിയുന്നതും കർമാതീതം. എന്താ ഇങ്ങനെയുള്ള സ്ഥിതിയുണ്ടോ? ഒരു ആകർഷണവും അരുത്. സേവനവും ആകർഷണം കൊണ്ടാവരുത്. നിമിത്ത ഭാവത്തോടെയാവണം. ഇതിലൂടെ സഹജമായി തന്നെ കർമാതീതമായി മാറും. ഓം ശാന്തി.